Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗമനകാലം ആദ്യവാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനം കേൾക്കാമെന്ന് പുതിയ നിയമപണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയം CBS ആണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 37 മുതൽ 44 വരെ വാക്യങ്ങൾ.
നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ, നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ, അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തുകൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും. അപ്പോൾ രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങളറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്.
ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് രണ്ടാമത്തെ വരവിനായി, കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങിയിരിക്കാൻ. ഈ ഒരു ഉപദേശം എന്നുമുള്ള ക്രിസ്തു ശിഷ്യർക്ക് ഉള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വരവിനായി, അതും വിധിയാളനായ ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കേണ്ടത്? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വചനം ഈശോ പറയുന്നതാ. അതായത് നോഹയുടെ കാലത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഈശോ പറയുന്നത് നോഹയുടെ ദിവസങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. അതായത് ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തുകൊടുത്തും കഴിഞ്ഞു പോന്നു. അതായത് ഈ തീറ്റയും കുടിയും വിവാഹം ചെയ്യലും വിവാഹം ചെയ്യിക്കലും ഇതൊക്കെ ജീവിതത്തിൻ്റെ സാധാരണതകളാണ്. അത് സൂപ്പർഫിഷ്യാലിറ്റീസ് ഓഫ് ലൈഫ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന, അനുദിനം സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് ഈ സാധാരണതകളിൽ മുഴുകി ജീവിക്കുമ്പോൾ, അതാണ് ഈശോ പറയുന്നത്, അന്ന് നോഹയുടെ കാലത്ത് അതാ സംഭവിച്ചത്, ഈ സാധാരണതകളിൽ അങ്ങ് മുഴുകി ജീവിക്കുക അവർ. അതുകൊണ്ട് തന്നെ ജലപ്രളയം വരുന്നതുവരെ അവരറിഞ്ഞില്ല. ഇത് ഉദാഹരിക്കുന്നത് മനുഷ്യപുത്രന്റെ വരവിനെക്കുറിച്ചാ. ജീവിതത്തിൻ്റെ അനുദിന സാധാരണതകളിൽ മുഴുകി ജീവിക്കുമ്പോൾ, അതിൻ്റെ സൂപ്പർഫിഷ്യാലിറ്റീസിൽ മാത്രം ഒഴുകി ജീവിക്കുമ്പോൾ സംഭവിക്കാവുന്നത് വരുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നത് ഈ സാധാരണതകളിൽ നിന്നും താഴേക്ക്, ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ളൊരു വിളിയാണ്. അതാണ് മനുഷ്യപുത്രന്റെ വരവ് തിരിച്ചറിയാനുള്ള വഴി. ജീവിതത്തിൻ്റെ സാധാരണതകൾ, അനുദിന ജീവിതത്തിലെ സംഭവങ്ങൾ, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതിലൂടെ തന്നെയാണ് ദൈവഹിതം പുറത്തേക്ക് വരുന്നത്, ദൈവസാന്നിധ്യം വരുന്നത്. ഒരു ഉദാഹരണം ഫ്രാൻസിസ് പാപ്പായോടാണ്. ആദ്യത്തെ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ആരാണ് താനെന്ന ചോദ്യത്തിന് ഞാൻ പാപിയായ മനുഷ്യനാണ്, കർത്താവ് കാരുണ്യപൂർവ്വം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ്. എന്നിട്ട് ഉദാഹരണം പറയുന്നത് 17 വയസ്സിലെ സംഭവമാണ്. അന്ന് സ്കൂൾ അവധിയായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ അവധിക്ക് മറ്റു വിദ്യാർത്ഥികളുമായിട്ട് സ്കൂളിൽ നിന്നും ഒരു പിക്നിക്. അങ്ങനെ പിക്നിക്കിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ട്രെയിൻ കയറാൻ. ഇടവകപ്പള്ളിയുടെ വാതിൽക്കൽ കൂടെ പോകേണ്ടിയിരുന്നു. അവിടെ വന്നപ്പോൾ പള്ളിക്കകത്തേക്ക് കയറണമെന്ന് തോന്നി. കയറിയപ്പോഴോ അതുവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഒരു വൈദികൻ പള്ളിക്കകത്ത്. അപ്പോൾ തനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നി. പോയി ആ അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി കുമ്പസാരിക്കുക. കുമ്പസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ്റെ കാരുണ്യം അളവില്ലാത്ത രീതിയിൽ തന്നിലേക്ക് വന്നു നിറയുന്നത് പോലെ. അദ്ദേഹം പറയുന്നത്, അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി അദ്ദേഹം ആ പിക്നിക്കിന് പോയില്ല, അത് ക്യാൻസൽ ചെയ്തു. അന്നാണ് തേ ഈ പുരോഹിതനാകാൻ, സന്യാസിയാകാൻ തീരുമാനിച്ചത്. അനുദിന ജീവിതത്തിൻ്റെ സാധാരണ സംഭവങ്ങളിൽ തന്നെയാണ് ദൈവഹിതം വന്ന് നിറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സാധാരണ ജീവിതത്തിൻ്റെ സാധാരണതകളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ, അതിൽ മുഴുകിപ്പോകുമ്പോൾ, അതിൽ ഇഴുകി ജീവിക്കുമ്പോൾ, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനോ അതിൻ്റെ പിറകിലുള്ള ദൈവഹിതവും ദൈവസാന്നിധ്യവും തിരിച്ചറിയാനോ പലപ്പോഴും പറ്റാതെ പോകും. ഇതാ ഈശോ അടുത്ത വചനത്തിൽ പറയുന്നത്, രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. രണ്ടുപേരും ചെയ്യുന്നത് ഒന്ന് തന്നെ, വയലില് തിരികല്ലില്. പക്ഷെ അതിൽ ഒരാൾ ഇതിൻ്റെ സൂപ്പർഫിഷ്യാലിറ്റീസിൽ ഒതുങ്ങിപ്പോകുന്നു, മറ്റേയാളോ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു, അതിൻ്റെ പിറകിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഉള്ളിലും പിറകിലുമുള്ള ദൈവഹിതം ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നു, ആ ആളാണ് എടുക്കപ്പെടുന്നത്. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്, നീ ജീവിക്കുക, നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സാധാരണ ജീവിതത്തിൽ ജീവിക്കുക, പക്ഷെ മറക്കാതിരിക്കുക അതിനകത്ത് മുഴുകി 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 പോകരുത്. അതിലൂടെ കടന്നു വരുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുക. അങ്ങനെ പറ്റുന്നവനാണ് മനുഷ്യപുത്രൻ്റെ വരവിനായിട്ട് സ്വയം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടത് മനസ്സിൻ്റെ ഒരു ശ്രദ്ധയാണ്, ഹൃദയത്തിൻ്റെ ഒരു ശാന്തതയാണ്. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും മൗനമാണ്. അതാണ് 42-ാമത്തെ വചനത്തിൽ 44-ലും ഈശോ പറയുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. 44-ൽ പറയുന്നത് നിങ്ങൾ തയ്യാറായിരിക്കുവിൻ, അർത്ഥം ബി അറ്റൻറ്റീവ്, ശ്രദ്ധയോടെ ഇരിക്കുവിൻ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാനെ കാണാനും കേൾക്കാനും ബി അറ്റൻറ്റീവ്, ശ്രദ്ധയോടെ ഇരിക്കുവിൻ. ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും മനസ്സിൻ്റെ ഒരു ശ്രദ്ധ, ഹൃദയത്തിൻ്റെ ഒരു നിശബ്ദത, ഉള്ളിലേക്ക് തിരിയുന്ന ഒരു അന്തർമുഖം, ഇതുണ്ടെങ്കിലാണ് ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുന്നത്. നിന്നിലേക്ക് വരുന്ന, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തമ്പുരാൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നത് മനുഷ്യപുത്രൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം, മദർ തെരേസ വിശുദ്ധിയാണല്ലോ, ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴും ഇപ്പോൾ നമ്മൾ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ ഈ ശ്രദ്ധ എപ്പോഴാ? ലൊറേറ്റോ മഠത്തിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നത് എന്തുകൊണ്ടാണ്? സാധാരണതകളിൽ മുഴുകി ജീവിക്കുന്ന ഒരു കന്യാസ്ത്രീ, ആ മഠത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും ചെയ്ത് ജീവിക്കുന്നു, പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നു. ആ സാധാരണതകളിൽ ജീവിക്കുമ്പോൾ ഉള്ളിലൊരു ശ്രദ്ധയുണ്ടായിരുന്നു, ദൈവം തമ്പുരാൻ എന്നോട് എന്താ ആവശ്യപ്പെടുന്നത്. അതിന് ചെവി കൊടുത്തത് കൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുന്നത്, ദൈവഹിതം കണ്ടെത്തുന്നത്. ഈ സാധാരണതകളിൽ മുഴുകി ജീവിക്കുന്ന ഒരവസ്ഥ ആർക്കും പറ്റാവുന്നതാണ്. സാധാരണ കുടുംബജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽ പെട്ടുപോകുമ്പോൾ പോരാ, പൗരോഹിത്യ ജീവിതത്തിൻ്റെയും സന്യാസ ജീവിതത്തിൻ്റെയും സാധാരണതകൾ, അതിൻ്റെ ചട്ടക്കൂട്ടങ്ങൾ, അതിൻ്റെ കൂദാശകൾ, അതിൻ്റെ പ്രാർത്ഥനകൾ, ഈ ചട്ടവട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ അതും സൂപ്പർഫിഷ്യാലിറ്റീസാണ്. അതിൽ ഒതുങ്ങിപ്പോകാം, അത് അപകടമാണ്. കാരണം നിന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യപുത്രനെ തിരിച്ചറിയാൻ പറ്റാതെ പോകും, നിന്നോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതിന് പറ്റണമെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബി അറ്റൻറ്റീവ്, ജാഗരൂകരായിരിക്കുവിൻ. ഹൃദയത്തിൻ്റെ മൗനം, ഹൃദയത്തിൻ്റെ നിശബ്ദത, മനസ്സിൻ്റെ ശാന്തത, ഇതോടെ നിന്നിലേക്ക് വരുന്ന ദൈവഹിതം തിരിച്ചറിയാൻ ശ്രദ്ധയോടെ ഇരിക്കുവിൻ. ഇങ്ങനെ ശ്രദ്ധയോടെ ജീവിച്ച്, സാധാരണ ജീവിതം ജീവിച്ച്, എനിക്കും നിങ്ങൾക്കും വിധിക്കപ്പെട്ടിട്ടുള്ള സാധാരണ ജീവിതം ജീവിച്ച്, എന്നാൽ അതോടൊപ്പം ആ ജീവിതത്തിൻ്റെ സാധാരണതകളിൽ കൂടി കടന്നു വരുന്ന തമ്പുരാനും അവൻ്റെ സാന്നിധ്യവും അവൻ്റെ സ്വരവും മനസ്സിൽ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോരുത്തരും തിരിച്ചറിയാൻ പറ്റും, ജീവിതത്തിൽ തമ്പുരാൻ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്? ഞാനിവിടെ പൂർത്തിയാക്കേണ്ട ദൗത്യം എന്താ? ഞാനിവിടെ ചെയ്യേണ്ടതായ മറ്റാർക്കും മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാതെ എനിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കർമ്മത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ടാണ് ഈ ജീവിതത്തിൽ ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയുക, ചെറുതും വലുതുമെന്ന വ്യത്യാസമില്ല. എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാകുന്നത്. ഈ ഒരുങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അതിന് തൊട്ടടുത്ത് ഈശോ അടുത്ത വചനത്തിൽ പറയുന്നത് എന്താണ്? ഇത് തന്നെയാ, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയം ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ. ഓരോരുത്തരും ഓരോ ദൗത്യമുണ്ട്. വീട്ടിലെ വേലക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക ദൗത്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം ഈ ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചു പോകുമ്പോൾ തമ്പുരാൻ എന്നോട് ആവശ്യപ്പെടുന്ന അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാലോ ആ ശുശ്രൂഷയിൽ വിശ്വസ്തനായിരിക്കുക. വേലക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചവൻ അത് ചെയ്തുകൊണ്ടിരിക്കുക. തമ്പുരാൻ എന്നോട് ആവശ്യപ്പെടുന്ന ശുശ്രൂഷ അതിൽ വിശ്വസ്തനായിരിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ കോൾ. തമ്പുരാൻ എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനാണ്. അത് വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുക. നവംബർ മാസം കാരുണ്യകൻ മാസികയുടെ കവർ ചിത്രം സതാറായിലെ മെൻ്റലി ചലഞ്ച്ഡ് അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾ മന്ദബുദ്ധികളായ കുട്ടികൾക്ക് വേണ്ടി 10-25 വർഷമായിട്ട് ഒരു പ്രസ്ഥാനം നടത്തുകയും അത് 2 പ്രസ്ഥാനവും പല പ്രസ്ഥാനവുമായിട്ട് വളർത്തിക്കൊണ്ടുവരികയും ഇന്ന് 100 അനാഥരായ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളെ സ്വന്തം മക്കളായി വളർത്തുകയും ചെയ്യുന്ന തോമസ് തടത്തിൽ എന്ന അച്ഛൻ്റെ കഥയായിരുന്നു. കവറും അച്ഛൻ്റെയും കുട്ടികളുടെയും ചിത്രമായിരുന്നു. ഒത്തിരി പേര് നല്ല പ്രതികരണം. ഇതിൽ അതിൽ പറയാത്തൊരു കാര്യമുണ്ട്. അച്ഛൻ സെമിനാരിയിൽ വെച്ച് പൂന സെമിനാരിയിൽ പഠിക്കുമ്പോൾ മഞ്ചപ്പിത്തം വന്ന് മരിക്കാൻ പോയ ആളാണ്. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഈ മനുഷ്യൻ അന്നത്തെ രോഗത്തിൻ്റെയും പിന്നെ പ്രായത്തിൻ്റെയും, ഇപ്പോൾ 57 വയസ്സായി കാണും, പ്രായത്തിൻ്റെയുമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ വീട്ടുകാർ വിളിക്കും, ഇത്രയും കാലം അവിടെ ജോലി ചെയ്തില്ല, ഇനി നാട്ടിൽ വന്ന് വിശ്രമിക്കാൻ മേലെ പലപ്പോഴായിട്ട് ചേട്ടന്മാർ വിളിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ മക്കളുടെ കൂടെ ജീവിച്ച് പ്രായം ചെന്ന് മരിച്ച് ഇവിടെ തന്നെ ഞാനങ്ങ് അടക്കപ്പെടണം. സ്വന്തം ശുശ്രൂഷ, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, എന്തിന് ഈ ലോകത്തിലേക്ക് ദൈവം എന്നെ അയച്ചു എന്നത് തിരിച്ചറിയുന്നവൻ്റെ ഒരു വാക്കും വിശ്വാസവും. അത് തൻ്റെ വൃത്തിയർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ച വേലക്കാരൻ എന്നാ ചെയ്യേണ്ടത്? ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണം. സ്വന്തം ദൗത്യം തിരിച്ചറിഞ്ഞവൻ, ജീവിത ദൗത്യം തിരിച്ചറിഞ്ഞവൻ, അതിൽ വിശ്വസ്തയോടെ ജീവിക്കുക. ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ കോൾ. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. മനുഷ്യപുത്രൻ്റെ വരവിനായിട്ട് ഒരുങ്ങാനായി ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എന്നെ നിന്റെ വരവിനായും അവസാനം മരണത്തിന് ശേഷം നിന്റെ മുമ്പിൽ നിൽക്കുന്ന അന്ത്യവിധിക്കായിട്ടും ഒരുങ്ങാൻ പറയുമ്പോൾ നീ എന്നോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരണമേ. അനുദിന ജീവിതത്തിൻ്റെ സാധാരണ സംഭവങ്ങളിൽ മുഴുകിപ്പോകാതെ, അതിൽ മാത്രം എൻ്റെ ജീവിതം മുഴുവൻ കുടുക്കിയിടാതെ, അതിലൂടെ കടന്നു വരുന്ന നിന്നെ തിരിച്ചറിയാൻ, പോരാ അതിലൂടെ സംസാരിക്കുന്ന നിന്റെ സ്വരം കേൾക്കാൻ, അതിലൂടെ കടന്നു വരുന്ന നിന്നെ കാണാനുള്ള മനസ്സും ഹൃദയവും കാഴ്ചയും ശ്രവണവും എനിക്ക് നീ തരണമേ. അങ്ങനെ നീ എന്നോട് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യപ്പെടുന്നത് ആ ദൗത്യം തിരിച്ചറിയാൻ, ആ ദൗത്യത്തിൽ മനസ്സുരുകി മനസ്സർപ്പിച്ച് ജീവിക്കാനും അതെന്നും അതിനോട് വിശ്വസ്തയോടെ ജീവിക്കാനുമുള്ള കൃപ തരണമേ. അതിലൂടെ ഞാൻ നിന്റെ വരവിനായിട്ട് ഒരുങ്ങട്ടെ. ആമേൻ.
ഇതുവരെ നാം ശ്രവിച്ചത് MCBS സഭാംഗം നാലുപറയച്ചൻ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.